പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തിയ സംഭവം നമ്മൾ കഴിഞ്ഞയാഴ്ച വായിച്ച് ധ്യാനിക്കാൻ ആരംഭിച്ചു. വീട്ടിലിരുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിൽ വീട്ടിനുള്ളിലും വീടിന് പുറത്തു വാതിൽക്കലുമെല്ലാം ആൾക്കൂട്ടം തിങ്ങിക്കൂടിയതുകൊണ്ട് തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്ന നാലുപേര് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കുകയും അവരുടെ വിശ്വാസം കണ്ട് യേശു ആ രോഗിയോട് മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇതാണ് നമ്മൾ പഠന വിഷയമാക്കിയത്. മകനെ എന്ന യേശുവിൻ്റെ അഭിസംബോധനയിൽ ഉൾച്ചേർന്നിരിക്കുന്ന വലിയ ആർദ്രമായ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ടാണ് യേശു ആ തളർവാദ രോഗിയോട് സംസാരിച്ചത് എന്ന് നമ്മൾ കണ്ടു. വിശ്വാസമാണ് ദൈവത്തിൽ നിന്ന് ശക്തി പ്രവഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. അവരുടെ വിശ്വാസം, തളർവാദ രോഗിയെ കൊണ്ടുവന്ന സുഹൃത്തുക്കളുടെ വിശ്വാസമാണ് ആ രോഗിക്ക് സൗഖ്യദായകമായിത്തീരുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കേണ്ടതിൻ്റെ വലിയ ഒരു ആവശ്യകത ഇവിടെ സുവിശേഷം എടുത്തു കാട്ടുന്നുണ്ട്. ദൈവം ഓരോരുത്തരുടെയും കാര്യത്തിൽ പ്രത്യേകം തൽപരനാണ്, ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുമുണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളായി ജീവിക്കണം എന്നല്ല നമ്മെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതി. ഓരോരുത്തരും പരസ്പരം പരിഗണനയുള്ളവരായിരിക്കണം. ആദ്യമേ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പർദീസായിക്ക് പുറത്തു വന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: കായേൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിന്നീട് നമ്മൾ ബൈബിളിൽ കാണുന്നത്. പലപ്പോഴും സഹോദരനെ തള്ളിപ്പറയുന്നവരുണ്ട്, സഹോദരനെ ഏറ്റുപറയുന്നവരുണ്ട്. ഇവിടെ നാലു പേര് ഒരു സഹോദരന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അവരുടെ വിശ്വാസമാണ് ഈ രോഗിയിലേക്ക് സൗഖ്യമായി യേശുവിൽ നിന്ന് പ്രവഹിക്കാൻ പോകുന്നത്. യേശു അവനോട് പറയുന്ന വാക്യമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്: നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപവും രോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായി നമ്മൾ കണ്ടു. ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നതാണ് മനുഷ്യന് ജീവൻ ക്ഷയിച്ചു പോകാനും നഷ്ടപ്പെട്ടു പോകാനും കാരണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നത് തന്നെയാണ് പാപം. ദൈവത്തെയും സഹോദരനെയും നിഷേധിക്കുന്നതാണ് പാപം. അകന്നുപോവുക, ഒറ്റപ്പെടുക, എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുക, ഇങ്ങനെ മറ്റാരോടും ബന്ധപ്പെടാതെ ദൈവത്തിൽ നിന്നും സഹോദരനിൽ നിന്നും അകന്ന് ഒറ്റയ്ക്കായി പോകുന്ന ആ അവസ്ഥയെ നമ്മൾ പാപമെന്ന് പറയും. സമ്പൂർണമായും ഒറ്റപ്പെട്ടു പോകുന്നതിനെ ചാവുദോഷമെന്നും ഞാൻ എന്നിൽ തന്നെ മരിച്ചു പോവുകയാണ്. ഇങ്ങനെ ഒതുങ്ങിക്കൂടിയ മനുഷ്യനെ അവൻ്റെ ഈ ഏകാന്തതയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് യേശു നൽകുന്ന ഈ പാപമോചനം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷമിക്കുക സൗഖ്യം നൽകുന്നതാണ്. ഇവിടെ യേശു എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്: നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ദൈവം നിന്നെ മകനായി സ്വീകരിച്ചിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ മകനാണ്, വിലപ്പെട്ടവനാണ്. നിന്റെ എല്ലാ തെറ്റുകളും അവൻ ക്ഷമിച്ചിരിക്കുന്നു. നീ ഭയപ്പെടേണ്ടതില്ല. നിന്നെ ദൈവം വെറുക്കുന്നില്ല. നിന്നെ ദൈവം ശാസിക്കുന്നില്ല, ശിക്ഷിക്കുന്നുമില്ല. നീ ദൈവത്തിന് വിലപ്പെട്ട, പ്രിയപ്പെട്ട മകനാണ്. ഈ അവബോധത്തിലേക്കാണ് രോഗി ആദ്യമേ വളരേണ്ടത്. അങ്ങ് ആ ബോധ്യത്തിലേക്ക് ആണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ് അവൻ്റെ മനസ്സുണരേണ്ടത്. തളർന്നുപോയ, തകർന്നുപോയ അവൻ്റെ ഹൃദയം സൗഖ്യം പ്രാപിക്കേണ്ടത് ഈ ബോധ്യത്തിൽ നിന്നാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചതായിരുന്നു ഇത്: ദൈവം പാപം മോചിക്കും, നിന്റെ പാപങ്ങളൊന്നും ഞാനിനി പരിഗണിക്കുകയില്ല, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അതും വെൺകമ്പിളി പോലെ വെൺമഞ്ഞു പോലെ വെളുക്കുമെന്നൊക്കെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചിരുന്നു. ഇവിടെ യേശു അത് ഒരു വ്യക്തിക്ക് കൃത്യമായി എടുത്തു പറയുകയാണ്: മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്വന്തമായി സ്വീകരിക്കുന്നു. ധൈര്യമായിരിക്കുക, സന്തോഷിക്കുക. ഈ അവസ്ഥയാണ്, ഇതാണ് യേശു പറയുന്നതിൻ്റെ മുഖ്യമായ അർത്ഥം. ഈ അർത്ഥത്തിലാണ് പിന്നീട് യേശു കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുക. കാണാതെ പോയ ആടിനെ തേടിപ്പോയി ഇടേൻ്റെ കഥ പറയുമ്പോഴും, കാണാതെ പോയ നാണയം കിട്ടാൻ വേണ്ടി വീട് മുഴുവൻ അടിച്ചുവാരി ശ്രദ്ധയോടെ അന്വേഷിക്കുന്ന വീട്ടമ്മയുടെ കഥ പറയുമ്പോഴും, വീട് വിട്ടിറങ്ങിപ്പോയ മകന് വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്ന, വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്ന പിതാവ് മടങ്ങി വരുന്ന മകനെ ആശ്ലേഷിച്ച് സ്വന്തം പുത്രനായി സ്വീകരിക്കുന്ന, ആ സ്നേഹം തൂർത്തടിക്കുന്ന പിതാവിൻ്റെ കഥ പറയുമ്പോഴും എല്ലാം യേശു എടുത്തു കാണിക്കുന്നത് ഇതേ ചിത്രം തന്നെയാണ്. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വാക്ക് തന്നെയാണ് യേശു നമ്മോടും പറയുക. എന്നോട് നിങ്ങളോടും ഇന്ന് എടുത്തു പറയുന്ന ഒരു വാക്യമുണ്ടിത്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കുക, പാപമോചനം നമുക്ക് നൽകുക, ആ ബോധ്യത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് നമ്മളെ വളർത്തുക, ഇതാണ് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം. യേശു ഇത് തന്നെയാണ്. ദൈവം സ്നേഹമാകുന്നു പഠിപ്പിച്ച യേശു, ആ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ യേശു, ആ സ്നേഹം മാംസം ധരിച്ച യേശു ഇന്നും പറയുകയാണ് നമ്മൾ ഓരോരുത്തരോടും, മകനെ മകളെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ ഇനി ദുഃഖിതനായി തളർന്നു കഴിയേണ്ട കാര്യമില്ല, നീ ഇനി നിരാശനായി കഴിയേണ്ട കാര്യമില്ല. ദൈവം നിന്നെ വെറുക്കുന്നില്ല, ദൈവം നിന്നെ ശാസിക്കുന്നില്ല, ശിക്ഷിക്കുന്നുമില്ല, നിന്നെ സ്വന്തമായി സ്വീകരിക്കുന്നു. സന്തോഷമായിരിക്കുക, ധൈര്യമായിരിക്കുക. ഈ സുവിശേഷമാണ് യേശു ഇവിടെ പ്രഘോഷിക്കുക. പക്ഷേ അതിൻ്റെ പ്രതികരണം നോക്കൂ. അവൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള ഏതാനും ചില വ്യക്തികളിലേക്ക് സുവിശേഷകൻ ഫോക്കസ് ചെയ്യുകയാണ് ക്യാമറ. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരാണ് നിയമജ്ഞർ? നമ്മൾ യേശുവിൻ്റെ കാലത്തെ പലസ്തീനായെക്കുറിച്ച് പഠിച്ചപ്പോൾ വിശദമായിട്ട് അവരെക്കുറിച്ച് പഠിച്ചതാണ്. നിയമം പഠിച്ചവരാണ് നിയമജ്ഞർ, ലോയേഴ്സ്, സ്ക്രൈബ്സ് എന്നൊക്കെ പറയും. നിയമം പകർത്തി എഴുതുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവർ. ദൈവത്തിൻ്റെ നിയമം വള്ളിപുള്ളി അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്നവർ. സാൻഹെദ്രിൻ സംഘം ജെറൂസലത്ത് നിന്ന് പറഞ്ഞയച്ച പ്രതിനിധികളുമായിരിക്കും. യേശുവിനെ ഒരു നിഴൽ പോലെ അവർ പിന്തുടരുകയാണ്. ആദ്യമായിട്ടാണ് ഒരു സംഘട്ടനത്തിലേക്ക് അവർ കടന്നു വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, യേശുവും നേതാക്കന്മാരുമായുള്ള 5 സംഘട്ടനങ്ങൾ അഥവാ സംവാദങ്ങൾ, വിവാദങ്ങൾ ആണ് ഇവിടെ മർക്കോസ് വിവരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ്. എന്താണ് ഈ നിയമജ്ഞർ പറയുന്നത്? അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? നിയമജ്ഞരുടെ ചിന്ത അത് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതല്ല, ഉള്ളിൽ നടക്കുന്ന ചിന്തയാണ്. എന്താണ് അവരുടെ ചിന്തയുടെ പ്രധാന കാരണം? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ പറഞ്ഞത് ശരിയാണ്. പാപം ദൈവത്തിനെതിരെയുള്ള തെറ്റാണെങ്കിൽ ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ സാധിക്കൂ. ദൈവത്തിനെ പാപം ക്ഷമിക്കാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുക. ഈ ദൈവം പാപം ക്ഷമിക്കും എന്ന് പലതവണ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ആദ്യമേ യേശയ്യായുടെ പുസ്തകം 43 അധ്യായം 25 വാക്യം, എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. ഇതാണ് യേശയ്യയിലൂടെ ദൈവം പറയുന്നത്. നമുക്ക് 24-25 വാക്യങ്ങൾ വായിക്കാം. നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല, ബലിമൃഗങ്ങളുടെ മേധസ് കൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല, മറിച്ച് പാപങ്ങളാൽ നിങ്ങളെന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പറയുക, എന്നെ പ്രതി നിന്റെ പാപങ്ങൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർമ്മിക്കുകയില്ല. ഞാനാണ് പാപം തുടച്ചു മാറ്റുന്നവൻ. അത് വീണ്ടും പറയും, 44 അധ്യായം യേശയ്യ 44:21-22 വാക്യങ്ങളിൽ, യാക്കോബെ നീ ഓർമ്മിക്കുക, ഇസ്രായേലെ ഓർമ്മിക്കുക, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിന്റെ തിന്മകളും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളും ഞാൻ തുടച്ചു നീക്കി. ദൈവമാണ് പാപം തുടച്ചു നീക്കുന്നത്, മറ്റാരുമല്ല. ഇത് വരാനിരിക്കുന്ന യുഗത്തിൽ മിശിഹായുടെ കാലത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയായി പ്രവാചകന്മാർ, പ്രത്യേകിച്ചും ജെറമിയായും എസഖിയേലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31:34 വാക്യം നമ്മളിപ്രകാരം വായിക്കും, കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലുപ്പ ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം എൻ്റെ മനസ്സിൽ വയ്ക്കുകയില്ല. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. ഇതുതന്നെയാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36:25 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എസെക്കിയേൽ 36:25, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ഞാൻ ശുദ്ധീകരിക്കും. ദൈവം ശുദ്ധീകരിക്കും, ദൈവം മാപ്പ് നൽകും, പാപങ്ങൾ ക്ഷമിക്കും. ഇത് പ്രവാചകന്മാരോട് പറഞ്ഞു വെച്ചതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തി ഇപ്രകാരം പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അധികാരമെടുത്ത് പ്രയോഗിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് നിയമത്തിൽ ചോദിക്കുക, ഇവൻ ആരാണ്, ഇവൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുക? ഇത് ദൈവദൂഷണമാണ്. ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതായ അധികാരം പ്രയോഗിക്കുകയാണ്. അപ്പോൾ ദൈവദൂഷണം പറയുന്നവനുള്ള ശിക്ഷ എന്താണ്? അത് ലേവിയരുടെ പുസ്തകം 24:16 വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം, സമൂഹം മുഴുവൻ അവനെ കല്ലെറിയണം. സ്വദേശിയോ വിദേശിയോ ആകട്ടെ, കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം. ദൈവദൂഷണ കുറ്റം ചുമത്തി മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സംഭവങ്ങൾ ചില മതങ്ങളെങ്കിലും ഇന്നും നടപ്പിലാക്കുന്നു നമുക്കറിയാം. അടുത്ത കാലത്ത് തന്നെ ഉണ്ടായ സംഭവങ്ങൾ ഇതിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുന്നതാണ്. പഴയ നിയമകാലത്ത് നിലവിലിരുന്ന ഒരു സംഭവമാണ് ഈ ദൈവദൂഷണ കുറ്റവും ദൈവദൂഷണത്തിനുള്ള ശിക്ഷാവിധി. ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് നേതാക്കന്മാർ പറയുന്നതിൻ്റെ അർത്ഥം ഇവൻ വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് ചെയ്തതെന്നാണ്. അതിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? ആദ്യമേ യേശുവിൻ്റെ അറിവാണ് എടുത്തു കാണിക്കുക. യേശു അവരുടെ അന്തർഗതങ്ങൾ മനസ്സിലാക്കുന്നു. അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു അവരോട് ചോദിച്ചു, ഏതാണ്, നിങ്ങൾ എന്തിന് ഇങ്ങനെ ചിന്തിക്കുന്നു, ഏതാണ് എളുപ്പം? അപ്പോൾ യേശുവിൻ്റെ അറിവും യേശുവിൻ്റെ അധികാരവും യേശുവിൻ്റെ ശക്തിയും പ്രകടമാക്കുന്നതാണ് തുടർന്ന് വരുന്ന സംഭവങ്ങൾ. യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതായിരുന്നു ആദ്യത്തേത്, മകനെ എന്ന വിളി. ഇവിടെ ഇവരുടെ അന്തർഗതങ്ങൾ മനസ്സിലാക്കാൻ മാത്രം അറിവുള്ളവരാണ്, അവനിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. അടുത്ത പടി യേശുവിൻ്റെ അധികാരവും യേശുവിൻ്റെ ശക്തിയും പ്രകടമാക്കാൻ പോവുകയാണ്. അവരുടെ ചോദ്യം, യേശുവിൻ്റെ ചോദ്യം ഇതാണ്, ഏതാണ് എളുപ്പം, തളർമാതിരുകയോട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? രണ്ടും എളുപ്പമല്ല എന്നതാണ് അർത്ഥം ചോദ്യത്തിനുള്ള ഉത്തരം. കാരണം ഒറ്റ വാക്കുകൊണ്ട് തളർവാതിരോഗിയെ എണീപ്പിച്ചു നടത്താൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് എന്ന സത്യം ഒരു ഭാഗത്ത്. ഇനി തളർവാതിരോഗികൾ എണീറ്റ് നടക്കാൻ പറഞ്ഞിട്ടോ നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനധികാരമില്ല എന്ന് വ്യക്തമാവും. അതേസമയം പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് മോചിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ സാധ്യതയില്ല. ഉള്ളിൽ കിടന്ന് നോക്കാൻ സാധിക്കില്ല ഒരാളുടെ പാപം മോചിച്ചിരിക്കുന്നോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ദൃശ്യമായ ഒരു അടയാളം നൽകി അദൃശ്യമായ ഒരു യാഥാർത്ഥ്യത്തെ തെളിയിക്കാൻ പോവുകയാണ് യേശു. അതുകൊണ്ടാണ് പറയുക, ഈ കിടക്കുന്ന രോഗി എണീറ്റ് കിടക്കുകയും എടുത്ത് നടന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട് എന്ന്? ഇതൊരു വെല്ലുവിളി പോലെയാണ്. ഈ ഒരു വെല്ലുവിളിയായിട്ടാണ് യേശു തളർവാതിരോഗിയോട് പറയുക, നീ എണീറ്റ് കിടക്കുകയും എടുത്തു നടക്കുക. മനുഷ്യപുത്രൻ എന്ന പ്രഖ്യാപനവും പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:13-14 മനുഷ്യപുത്രനെ കുറിച്ച് പരാമർശമുണ്ട്. മഹത്വീകൃതനായ മനുഷ്യപുത്രൻ, വാനമേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രൻ. ആ മനുഷ്യപുത്രനെ കുറിച്ച് നമ്മൾ വീണ്ടും വിശദമായി പഠിക്കും. ഇവിടെ യേശു തൻ സ്വയം വിശേഷിപ്പിക്കുകയാണ് മനുഷ്യപുത്രൻ എന്ന്. എല്ലാ മനുഷ്യർക്കുമുള്ള അധികാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മനുഷ്യപുത്രൻ യേശു, മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങളറിയാൻ വേണ്ടി തെളിവായിട്ടാണ് ഈ വ്യക്തിയോട് പറയുക, നിന്റെ കിടക്കയും എടുത്ത് നീ നടക്കുക. അവൻ എണീറ്റു, അവൻ കിടക്കയും എടുത്ത് നടന്നു. അപ്പോൾ യേശുവിന് അധികാരമുണ്ട് പാപമോചിക്കാൻ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം. നിയമജ്ഞന പ്രതികരണം എന്താണ് എന്ന് സുവിശേഷം പറയുന്നില്ല. പക്ഷേ എല്ലാവരും കാണിക്കെ അവൻ പുറത്തേക്ക് പോയപ്പോൾ എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവമഹത്വത്തിലേക്ക് നയിക്കുന്നതാണ് യേശുവിൻ്റെ ഈ പ്രവർത്തനം. അവർ യേശുവിനെ സ്തുതിച്ചു എന്നല്ല പറയുന്നത്, യേശുവിലൂടെ പ്രവർത്തിച്ച ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി ഈ വ്യക്തിയിലൂടെ, നസറായനായ യേശുവിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അവൻ ദൈവികമായ അധികാരം ഉപയോഗിക്കുന്നൊരു ദൈവമാണെന്നും അവർ ഏറ്റുപറയുന്നതിൽ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഈ വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. തുടക്കം അങ്ങനെയാണ്. യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് സാവകാശമേ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. പക്ഷേ യേശു ദൈവത്തിൻ്റെ വാക്കുകൾ പറയുകയും ദൈവത്തിൻ്റെ അധികാരം ഉപയോഗിക്കുകയും ദൈവത്തിന് മാത്രം ഉള്ള അധികാരം ഉപയോഗിച്ച് പാപം മോചിക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. തളർവാതരോഗിക്ക് സൗഖ്യം നൽകിയ യേശു. ആ പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്നതിൻ്റെ അടയാളമായി അത്ഭുതം പ്രവർത്തിച്ച യേശു. എന്താണ് നമുക്കിതൊന്ന് പഠിക്കാൻ സാധിക്കുക? യേശുവുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം. ഇന്നും സൗഖ്യം നൽകുന്നവനാണ്. മനസ്സിനും ആത്മാവിനുമാണ് ആദ്യമേ സൗഖ്യം ആവശ്യം. അനേകർ രോഗശാന്തി നേടി യേശുവിൻ്റെ അടുക്കിലേക്ക് ഇന്നും വരാറുണ്ട്. അനേകർക്ക് കിട്ടാറുണ്ട്, പക്ഷേ എല്ലാവർക്കും സൗഖ്യം ലഭിക്കുന്നു വരില്ല. രോഗശാന്തിയല്ല ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് കൂടി നമ്മൾ ഓർക്കണം. രോഗം മരണത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, മരണത്തിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോവുക എന്നതാണ് അവിടുത്തെ ഹിതമെങ്കിൽ അതും സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അല്ല, സൗഖ്യം പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി തുടർന്ന് ജീവിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അതും സ്വീകരിക്കുക. പക്ഷേ എല്ലാ രോഗശാന്തികളും ഒരുപോലെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളമായിരിക്കണമെന്നില്ല. അടയാളങ്ങൾ എന്തിൻ്റെ അടയാളമാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ പാപം മോചിക്കാൻ യേശുവിന് അധികാരമുണ്ട് എന്നതിൻ്റെ അടയാളമായിരുന്നു ഇവിടുത്തെ രോഗശാന്തി. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന രോഗശാന്തികൾ ഇതുപോലെ അടയാളങ്ങൾ ആകണം എന്നില്ല. ശിഷ്യന്മാർ തന്നെ യേശു തന്നെ പറയുന്നുണ്ട് അന്തിമവിധിയുടെ സമയത്ത് ചില ചോദിക്കുന്നതായിട്ട്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നകന്നു പോകുവിൻ. Matthew 7:22-23 വാക്യങ്ങളാണ്. അപ്പോൾ ദൈവം നൽകുന്നതാണ് രോഗശാന്തി, ദൈവം നൽകുന്നതാണ് സൗഖ്യം, ദൈവം നൽകുന്നതാണ് പാപമോചനം. പാപമോചനമാണ് പ്രധാനം. പാപമോചിക്കപ്പെടുമ്പോൾ മനസ്സിന് സൗഖ്യമുണ്ടാകുമ്പോൾ ശരീരത്തിനും സൗഖ്യമുണ്ടാകും. പക്ഷേ എല്ലാ രോഗവും എപ്പോഴും സുഖമാക്കപ്പെടണമെന്നില്ല. നമ്മൾ നിത്യമായി ഇവിടെ നിലനിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല, പിതൃഭവനം അപ്പുറത്താണ്. ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി കഴിയുമ്പോൾ ദൈവം വിളിക്കും തൻ്റെ ഭവനത്തിലേക്ക് നിത്യമായി കടന്നു ചെല്ലാൻ. അതുവരെ അവിടുത്തെ സ്നേഹത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ വഴി നടത്തുന്നവനാണ് യേശു. അതോടൊപ്പം നമ്മൾ മറ്റൊന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. നാല് സുഹൃത്തുക്കളാണ് ഈ തളർവാദ രോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. തളർന്നു കിടക്കുന്ന വ്യക്തികൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നിന്നുമുണ്ട്. അവരോടുള്ള സ്നേഹവും ഐക്യദാർഢ്യവും പ്രകടമാക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എൻ്റെ അയൽക്കാരൻ്റെ കാവൽക്കാരനല്ല, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ല. യേശുവിനെ കണ്ടെത്തുക, യേശുവിൻ്റെ അടുക്കിലേക്ക് സുഹൃത്തുക്കളെ കൊണ്ടുവരിക. ഇന്ന് അനേകർ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും അത് സാധിക്കും. ജീവൻ്റെ ഉറവിടം അവനാണ്. അവിടുന്നാണ് സൗഖ്യം ലഭിക്കുന്നത്, അവിടുന്നാണ് ജീവൻ ലഭിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന പറയുവൻ, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ യേശു, അവനിൽ നിന്ന് സൗഖ്യം, അവനിൽ നിന്ന് മനഃശാന്തി, അവനിൽ നിന്ന് പാപമോചനം, അത് നമുക്ക് എല്ലാവർക്കും ലഭ്യമാവട്ടെ. അതിനായി കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, സുഹൃത്തുക്കളെ കൂടി കൊണ്ടുവരിക. ആ നാല് സുഹൃത്തുക്കളുടെ വിശ്വാസമാണ് തളർവാദ രോഗിക്ക് പാപമോചനത്തിനും രോഗശാന്തിക്കും കാരണമായത്. അതുപോലെ നമ്മുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പാപമോചനത്തിനും സൗഖ്യത്തിനും കാരണമാകട്ടെ. നമുക്ക് ഒരു പ്രാർത്ഥനയോടെ ഈ വിചിന്തനം സമാപിപ്പിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പാപങ്ങൾ പരിഗണിക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്നവൻ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനാണ് അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു തളർവാദരോഗിയോട് പറഞ്ഞതുപോലെ ഞങ്ങളോടും പറയണമേ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. തളർന്നുപോയ ഞങ്ങളുടെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ബന്ധുക്കളെ, ഞങ്ങളുടെ മിത്രങ്ങളെ, ഞങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരെ അങ്ങയുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വിശ്വാസവും ശക്തിയും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. കർത്താവായ യേശുവേ, ആ നാലു പേരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിക്ക് അങ്ങ് സൗഖ്യം നൽകിയതുപോലെ 10 പേരെങ്കിലും സോദോമിലുണ്ടെങ്കിൽ ആ നഗരത്തെ നശിപ്പിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തതുപോലെ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്നവരുടെ വിശ്വാസവും പ്രാർത്ഥനയും സ്വീകരിച്ച് ഞങ്ങളെല്ലാവരോടും, ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സഹോദരങ്ങളോടും, അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും മാനസികമോ ശാരീരികമോ അവരുടെ അവസ്ഥ എന്താണെങ്കിലും അവിടുന്ന് എല്ലാവരോടും കരുണ തോന്നണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഹൃദയശാന്തിയും സമാധാനവും ശരീരത്തിന് സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.